ദൈവത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി ഇയ്യോബിന്റെ പുസ്തകം 29-ും 30-ും അധ്യായങ്ങൾ വായിക്കുന്നു. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതേ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. പാറ എനിക്ക് തൈലനദികളെ ഒഴുക്കിത്തന്നു. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിപാതകൾ ചെന്നു. വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയേറ്റവനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ടാക്കുമാറാക്കി. ഞാൻ നീതിയെ ധരിച്ചു, അത് എന്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. നീതികെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവന്റെ പല്ലിന് ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. എന്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും. ഹോൾ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടിയിരിക്കും. എന്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാവാർക്കുന്നു. എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു. എന്റെ വില്ല് എന്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യർ കാത്തിരുന്ന് എന്റെ വാക്ക് കേൾക്കും. എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എന്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും. മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളക്കും. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. എന്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും. സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. അവരുടെ അപ്പന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. അവരുടെ കയ്യൂറ്റം കൊണ്ട് എനിക്കെന്തു പ്രയോജനം? അവരുടെ യൗവനശക്തി നശിച്ചുപോയല്ലോ. ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു. ശൂന്യത്തിന്റെയും നിർജ്ജനദേശത്തിന്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കാരുന്നു. അവർ കുറുങ്കാട്ടിൽ മണർച്ചീര പറിക്കുന്നു. കാട്ടുകിഴങ്ങ് അവർക്ക് ആഹാരമായിരിക്കുന്നു. ജനമധ്യം നിന്ന് അവരെ ഓടിച്ചു കളയുന്നു. കളനെപ്പോലെ അവരെ ആട്ടിക്കളയുന്നു. താഴ്വര പിളർപ്പുകളിൽ അവർ പാർക്കേണ്ടി വരുന്നു, മൺകുഴികളിലും പാറയുടെ ഗഹൂരങ്ങളിലും തന്നെ. കുറുങ്കാട്ടിൽ അവർ കതറുന്നു. തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു. അവർ ഭോഷന്മാരുടെ മക്കൾ, നീചന്മാരുടെ മക്കൾ. അവരെ ദേശത്ത് നിന്ന് ചമ്മട്ടികൊണ്ട് അടിച്ചോടിക്കുന്നു. ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു. എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അവൻ തന്റെ കയറഴിച്ച് എന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവർ എന്റെ മുമ്പിൽ കടിഞ്ഞാൺ അയച്ചുവിട്ടിരിക്കുന്നു. വലതുഭാഗത്ത് നീച പരീക്ഷ എഴുന്നേറ്റ് എന്റെ കാൽ ഉന്തുന്നു. അവർ നാശമാർഗങ്ങളെ എന്റെ നേരെ നിരത്തുന്നു. അവർ എന്റെ പാതയെ നശിപ്പിക്കുന്നു. അവർ തന്നെ തുണയറ്റവർ ആയിരിക്കെ എന്റെ അപായത്തിനായി ശ്രമിക്കുന്നു. വിസ്താരമുള്ള തുറവിൽ കൂടി എന്ന പോലെ അവർ ആക്രമിച്ചു വരുന്നു. ഇടിവിന്റെ നടുവിൽ അവർ എന്റെ മേൽ ഉരുണ്ടു കയറുന്നു. ഘോരത്വങ്ങൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുപോലെ എന്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു. എന്റെ ക്ഷേമവും മേഘം പോലെ കടന്നുപോകുന്നു. ഇപ്പോൾ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു. എന്നെ കടിച്ചുകാരുന്നവർ ഉറങ്ങുന്നതുമില്ല. ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു. അങ്കിയുടെ കഴുത്തുപോലെ എന്നോട് പറ്റിയിരിക്കുന്നു. അവൻ എന്നെ ചെളിയിൽ ഇട്ടിരിക്കുന്നു. ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറച്ചു നോക്കുന്നതേയുള്ളൂ. നീ എന്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു. നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു. നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു. കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ചു കളയുന്നു. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും വീഴുമ്പോൾ കൈ നീട്ടുകയില്ലയോ? അപായത്തിൽ അത് നിമിത്തം നിലവിളിക്കയില്ലയോ? കഷ്ടകാലം വന്നവനു വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ? എളിയവനു വേണ്ടി എന്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു. വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. എന്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു. കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു, വെയിൽ കൊണ്ടല്ല താനും. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. എന്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു. എന്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എന്റെ കിന്നരനാദം വിലാപമായും എന്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12 വായിക്കുന്നു. ആ കാലത്ത് ഹെറോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകറുള്ള 4 കൂട്ടത്തിനേൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1 കാവലും 2 കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതുക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതുക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തുവന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കൂടി പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദിയ വിട്ട് കൈസിരിയിലേക്ക് പോയി അവിടെ പാർത്തു. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ കുത്തിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏകമനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു. രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെറോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനമാർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർണബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ടു മടങ്ങിപ്പോന്നു.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കൾക്ക് ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വായന യോബിന്റെ പുസ്തകം 29-30 അധ്യായവും അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായവുമായിരുന്നല്ലോ. ഒന്നുണ്ടെങ്കിൽ ചിന്തകൾ ഇതിൽ നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്ന വിഷയമാണ് നാം വായിക്കുന്നത്. സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ നല്ല നിദ്രയിലായിരുന്നു എന്ന് നാം വായിക്കുന്നു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതിന് ശേഷം ഹെരോദാവ് സഭയെ പിന്നെയും ഉപദ്രവിപ്പാൻ പത്രോസിനെ പിടിച്ചു. പിറ്റേന്നാൾ വിസ്തരിപ്പാനും തന്നെ കൊല്ലുവാനും ഭാവിച്ച് 2 കാവലിന് അകത്താക്കി തന്നെ സൂക്ഷിപ്പാൻ വേണ്ടി താൻ ഉത്തരവിട്ടപ്പോൾ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസോ ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തമോ അതോ ശരീരത്തിൻ്റെ ക്ഷീണ നിമിത്തമോ താൻ നല്ല ഗാഠനിദ്രയിലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചിരുന്ന സഭയുടെ പ്രാർത്ഥന ദൈവം കേട്ട് ദൂതനെ കാരാഗ്രഹത്തിൽ അയക്കുന്നതാണ് നാം കാണുന്നത്. യോബിന്റെ പുസ്തകം 29 അധ്യായത്തിൽ നാം യോബിന്റെ ഒരു പ്രാർത്ഥന കേൾക്കുന്നു. ദൈവമേ, പണ്ട് കഴിഞ്ഞുപോയ മാസങ്ങളെ പോലെ നീ പിന്നെയും എന്നെ കാക്കണമേ, എന്നെ സൂക്ഷിക്കണമേ. നിന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ ഉദിപ്പിച്ച് ഞാൻ ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ നീ എനിക്ക് കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഒരു നിവൃത്തി നാം പത്രോസിന്റെ ജീവിതത്തിൽ കാണുന്നു. ഉറങ്ങിക്കിടക്കുന്ന പത്രോസിനെ ദൂതൻ തട്ടി ഉണർത്തി 1-ഉം 2-ഉം കാവലും കഴിഞ്ഞ് ഇരുമ്പ് വാതിൽ വരെയും കൊണ്ടുവന്ന് അതും അവർക്ക് സ്വതവേ തുറന്ന് പട്ടണത്തിൽ കൊണ്ടുവന്നപ്പോൾ പത്രോസിന് സുബോധം വന്നു. അവിടെ വെച്ച് പത്രോസ് ഇപ്രകാരം പറയുന്നു, ഹേരോദാവിൻ്റെയും കയ്യിൽ നിന്നും യഹൂദജാതിയുടെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ച് എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ, അത് നാശത്തിന് വേണ്ടിയുള്ള പദ്ധതികളല്ല, നമ്മുടെ ദോഷത്തിന് വേണ്ടിയുള്ള പദ്ധതികളല്ല, മറിച്ച് നമുക്കൊരു ഭാവി നൽകുവാനും നമ്മെ അനുഗ്രഹിക്കാനുള്ള പദ്ധതി എന്നുള്ള നിവൃത്തിയും പത്രോസ് ജീവിതത്തിൽ നാം കാണുന്നു. യഹൂദ ജാതിയുടെ പ്രതീക്ഷ, ഹേരോദാവിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് അവരുടെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് ദൈവം പത്രോസിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന ആ പ്രവൃത്തിയിലേക്ക്, ആ പദ്ധതിയിലേക്ക് ദൈവം തന്നെ നയിക്കുന്നതായി നാം കാണുന്നു. ദൈവജനമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുന്നത്, നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ്റെ പദ്ധതികൾ നടപ്പിലാകും. ലോകമനുഷ്യരോ മറ്റേ ആരെങ്കിലും നമുക്കെതിരെ എന്തൊക്കെയും ഗൂഢാലോചനകൾ ചെയ്താലും ദൈവം അതിനൊക്കെയും അവരുടെ പ്ലാൻസിനെയും അവരുടെ പദ്ധതികളൊക്കെയും തകിടം മറിച്ചുകൊണ്ട് നമ്മെക്കുറിച്ചുള്ള ആ ശുഭാപ്തിമായ ഭാവിയിലേക്ക്, ശുഭ തുറമുഖത്തേക്ക് എന്നെ നിങ്ങളെ എത്തിപ്പാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ടായതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ചഞ്ചലപ്പെടാതെ, ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്കി അവനോട് പ്രാർത്ഥിച്ച് ദൈവമേ ഇതിന് മധ്യത്തിൽ നീ അത്ഭുതം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരുന്നാൽ അവൻ നിശ്ചയമായി തൻ്റെ ദൂതനെ അയച്ച് മനുഷ്യർ നമുക്ക് വേണ്ടി കരുതിക്കൂട്ടിയ എല്ലാവിധമായ വ്യാജമായ പ്രതിസന്ധിയിൽ നിന്ന്, അവരുടെ പദ്ധതിയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ശക്തിയുള്ളവനാകുന്നു. ആ ദൈവത്തിൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാം. ദൈവം ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.